എന്ത് ദശ വന്നാലും തനിക്ക് ഉണ്ടാവുകയാണ്. അതിലൊരു വ്യത്യാസമില്ല. അജ്ഞാനിയുടെ എന്ത് വന്നാലും അദ്ദേഹത്തിന് മാറ്റം എവിടെയും അതിലുള്ളതായ അവസ്ഥ. കാരണം ഇതൊന്നും തന്നെ ബാധിക്കും. ഈ ശരീരത്തെ ബാധിച്ചാൽ പോലും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. കാരണം തന്റെ ശരീരമല്ല, ഈ മനസ്സല്ല, ഇതൊന്നും അല്ലാത്ത നിലയിൽ അദ്ദേഹം ആത്മാവായി കരുതിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈയുടെ വാക്കുകൾക്കൊക്കെ കേവലം സാക്ഷി മാത്രം അനുഭവത്തിൽ മാത്രം ജാഗ്രത കൊണ്ടുവന്നിട്ടുണ്ട്. മൂന്നവസ്ഥ കൂടെയാണ് ഒരാളുടെ ജീവിതം നീങ്ങി കൊടുത്തിരിക്കുന്നത്. ജാഗ്രതയിലെ വ്യക്തി തന്നെ സ്വപ്നത്തിനും സ്വപ്നത്തിനും പോകുന്നു. അപ്പോൾ ജാഗ്രതത്തിനെയോ ജാഗ്രതയിൽ പ്രതികരിക്കുന്ന സ്ഥൂല പ്രപഞ്ചത്തെയോ അറിയുന്നില്ല. ഈ ജാഗ്രത അവസ്ഥയിലെ അനുഭവങ്ങൾ മുഴുവൻ സ്വപ്നത്തിനും സ്വപ്നത്തിലേക്ക് സുഷുപ്തിയിൽ മാറുന്നു. എന്നാൽ വ്യക്തി മാറുന്നില്ല. ശേഷം ഞാൻ സ്വപ്നത്തിൽ ഈ രാജിയെ കണ്ടു എന്ന് പറയുന്നു. എന്നാൽ സ്വപ്നത്തിൽ ആനയെ കണ്ടതും ജാഗ്രത ആനയെ കാണാത്തതുമായ വ്യക്തി ഒന്നാണ് എന്നാണല്ലോ ആ വാക്യത്തിന്റെ അർത്ഥം. അപ്പോൾ അവസ്ഥകൾ മാറുമ്പോൾ വ്യക്തി മാറുന്നില്ല എന്ന് ശുദ്ധമാവുന്നു. ഇവിടെ വ്യക്തി എന്ന് പറഞ്ഞത് ആത്മാവിനല്ല, ജീവനിയാണ്. അവസ്ഥകൾ വന്നുപോയി ഇരിക്കുന്നു, അല്ലെങ്കിൽ കുതിച്ചും അസ്തമിച്ചും ഇരിക്കുന്നു. അവയുടെ ഗോകരമായ വ്യക്തി കേവലം സാക്ഷി മാത്രമാണെന്ന് ഉദയാസ്തമനങ്ങളോ സഞ്ചലതയോ ഇല്ലാതെ സ്ഥിരമായി പുറത്തു നിൽക്കുന്നതാണെന്നും വരുന്നു. അതുപോലെ അവസ്ഥകൾ താൽക്കാലികങ്ങളും പ്രാദേശികങ്ങളുമാണെന്നും, എന്നാൽ വ്യക്തി അന്യയല്ല, കാലത്തെയും ദേശത്തെയും അതിക്രമിച്ച് അപരിച്ഛിന്നനായിരിക്കുന്നു എന്നും കൂടി സിദ്ധമാവുന്നു. ഇത് ജ്ഞാനത്തെയോഭാവത്തെ വ്യക്തത്തെപ്പറ്റിയിരുന്നു. ആത്മഭാവത്തെ അറിയുമ്പോൾ ഉണ്ടാവുന്നു. അവസ്ഥകളിൽ കൂടെ നോക്കുമ്പോൾ അതാത് അവസ്ഥകളെ അവസ്ഥകളോളം മാത്രമേ വ്യക്തിക്ക് വലുപ്പമുള്ളതായി തോന്നുന്നുവെങ്കിലും അവസ്ഥകളെ തട്ടി നീക്കി നോക്കുമ്പോൾ വ്യക്തി അപരിച്ഛിന്നനാണ് എന്നറിയാൻ. ജാഗ്രത അവസ്ഥ എനിക്ക് ശരീരത്തോട് മരിച്ചിട്ടുണ്ട്. സ്വപ്നാവസ്ഥയെ കുറിച്ചും ശരീരത്തോളം നിങ്ങൾ മനസ്സിലോളം മരിച്ചിട്ടുണ്ട്. സുസുപ്തിയിൽ അവിജയോളം വലുപ്പമേ ഉള്ളൂ. ഇവയൊക്കെ തട്ടി നീക്കി ചൂട് തട്ടി നീക്കണമെന്ന് ചെയ്യുന്ന അൽമബോധമാണ്. അങ്ങനെ അൽമബോധം കൊണ്ട് തട്ടി നീക്കിക്കഴിഞ്ഞു വിചാരിച്ചോളൂ താൻ അപരിച്ഛിന്നതിന്റെ സ്വരൂപനാണ്. ഓരോ ദിവസത്തിലുമുള്ള ജാഗ്രത സ്വപ്ന സുസുപ്തികളാകുന്ന അവസ്ഥകളെ പോലെ തന്നെ ഓരോ ജീവിതത്തിലുമുള്ള ബാല്യ ബൗമണ്ഡ കൗമാര യൗവന ബാന്ധവ്യ ദശകളും വന്നുപോലും ഇരിക്കുന്നവ തന്നെ. ഈ അവകൾ ദശകൾ മാറുമ്പോൾ ബാല്യ കൗമാര ദശകളെ ഒരേ വ്യക്തി തന്നെയാണ് അനുഭവിക്കുന്നത്. അവകളും ദശകളും അവസ്ഥകളെ പോലെ താൽക്കാലികങ്ങളും പ്രാദേശികങ്ങളും മാത്രമാണ്. അവയെ അതിക്രമിച്ച് അപരിച്ഛിന്നനായിരിക്കുന്നു വ്യക്തി എന്ന് ദശകളെ നീക്കി നോക്കുമ്പോൾ കാണാൻ കഴിയും. ഇതുപോലെയാണ് ജന്മങ്ങളും നട്ടം. ഈ ജന്മങ്ങളും വന്നു പോയി വന്നിരിക്കുന്നതല്ല. അതായത് ദശകൾ എങ്ങനെ വന്നു പോയി നിന്നു പോയി ഇരിക്കുന്നു. ഇതുപോലെയാണ് അവസ്ഥകളും വന്നു പോയി ഇതുപോലെ ബാല്യകുമാരാണ് വിശാംശേഷങ്ങൾ വന്നു പോയി അതുപോലെ ശരീരങ്ങൾ വന്നു പോയി ഇവയ്ക്കൊക്കെ ശരീരങ്ങൾ വന്നു പോയി ഇരിക്കുന്നതിനെയാണ് ജന്മങ്ങൾ അല്ലെങ്കിൽ ജന്മങ്ങൾ. അങ്ങനെ ഒരായിരം ജന്മങ്ങൾ കഴിയുമ്പോഴും താൻ അവയിൽ ഒന്നിനെയും അനുഭവിച്ചിട്ടില്ല, സാക്ഷി മാത്രമായിട്ടിരിക്കുന്നു. ദശകളെയും പോക്കലാണെന്ന് തോന്നപ്പെടുന്ന വ്യക്തി കേവലം അവയ്ക്ക് സാക്ഷി മാത്രമാണ് എന്ന് ബോധിക്കാൻ കഴിയും. ദശകൾ വന്നു പോയി ഇരിക്കുമ്പോഴും വ്യക്തി ഈ സ്ഥിരമായി പുറത്തു നിൽക്കുന്നു. ദശകളെ കൊണ്ട് പരിച്ഛേദമില്ലാത്തവനായി ഇരിക്കുന്നുണ്ട്. ദിശകളെ കൊണ്ട് ആ വ്യക്തിക്ക് ഒരു പരിച്ഛിന്നാവസ്ഥ വരുന്നില്ലയാണ്. അപ്പൊ ബാല്യം വന്നിച്ചു ബാല്യത്തിന്റെ അപ്പുറത്തും പുറത്തും എല്ലാ ഭാഗത്തും ആത്മസ്വരൂപം ഉണ്ടെന്ന് അറിയുന്ന കാലം. അതുകൊണ്ടാണ് ആ ബാല്യത്തിന് പിന്നീട് മാറ്റം ഉണ്ടാവാത്തത്. ദുഃഖത്തിനൊക്കെ അവസ്ഥകളും ശരീരത്തിന്റെ ദശകളും എപ്രകാരം ശരീരങ്ങളും മുദയാസ്ത്രങ്ങളോടുകൂടിയവയുമായി ഇരിക്കുമ്പോൾ അതുപോലെ ശരീരങ്ങളും അല്ലെങ്കിൽ ജന്മങ്ങളും വന്നും പോയി ഇരിക്കുന്നവ തന്നെ. അപ്പോ എത്ര ജന്മം കഴിഞ്ഞാലും വ്യക്തിക്ക് സത്താമാത്രമായിരിക്കുന്ന ആത്മാവിന് ഒരു അനുഭവവും സാക്ഷി മാത്രമായിരിക്കും. ജന്മങ്ങൾ മാറി മാറിക്കൊണ്ടിരുന്നാലും വ്യക്തിക്ക് മാറ്റമില്ല. മനസ്സിലെ ഓരോ വിനോളും അംഗീകരിക്കാം ഇല്ല. അപ്പോ ജന്മങ്ങൾ മാറി മാറിക്കൊണ്ടിരുന്നാലും വേഗനിക്ക് മാറ്റമില്ല. മനസ്സിന്റെ സങ്കല്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ വേഗനിക്കും എപ്രകാരം മാറ്റം സംഭവിക്കുന്നില്ലയോ അതുപോലെ ശരീരം മാറുമ്പോഴും വ്യക്തിക്ക് മാറ്റം ഉണ്ടാകും. അനേക ശരീരങ്ങളെ അനുഭവിക്കുന്ന വേഗനി ഒന്നു തന്നെ. അവസ്ഥകളുടെയും ദശകളുടെയും ബ്രോക്കറാകുന്നതൊന്നും തോന്നപ്പെടുമെങ്കിൽ കൂടി സാക്ഷി മാത്രമാണ് എന്ന് തോന്നിപ്പെട്ടതുപോലെ ശരീരങ്ങളുടെയും ബ്രോക്കറാവാണ് വ്യക്തി എന്ന് തോന്നപ്പെടുമെങ്കിലും സാക്ഷി മാത്രമാണ്. ഈ ശരീരത്തെയും ഞാൻ എന്നെ എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിലും വസ്തുതത്വത്തിൽ ബോധിക്കുകയും ഒന്ന് സാക്ഷി മാത്രമാണ്. അഭിമാനിക്കുന്നത് ജീവനാണ്. ജീവത്വം ഈ ശരീരം എന്ന പോലെ തന്നെ വന്നു പോയിരിക്കുന്നതാണ്. ജാഗ്രത സ്വപ്ന സുശക്തികൾ ഇവർക്ക് എങ്ങനെയാണ് കുറച്ച് അതായത് വന്നു പോയിരിക്കുന്നവയാണ്. പക്ഷേ ഒരു ദിവസത്തിൽ അത് ഒന്നിലധികം പ്രാവശ്യം കഴിഞ്ഞ് ഉപയോഗിച്ചു പോകാനായിട്ടാണ്. ഇതുപോലെ ഈ എന്താണ് ജാഗ്രത സ്വപ്ന സുശക്തികൾ എന്ന പോലെ തന്നെ ദിവസങ്ങളും വന്നു പോയിരിക്കുന്നവയാണ്. ഇതുപോലെ മാസങ്ങളും കൊല്ലങ്ങളും വന്നു പോയിരിക്കുന്നവയാണ്. ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം തുടങ്ങിയ ദശകളും വന്നു പോയിരിക്കുന്നു. അതുപോലെ ശരീരങ്ങളും വന്നു പോയി. അപ്പൊ ഇവയ്ക്കെല്ലാം സാക്ഷി മാത്രമായിട്ടിരിക്കുന്നു താനാകുന്ന ആത്മാവ്. അപ്പൊ തനിക്ക് എങ്ങനെ മാറ്റം വരാൻ വരാണ്. അത്രയല്ല, ഈ നാനാത്വമുണ്ടല്ലോ, അത് ഈ ദശ പിന്നെ ഈ ജാഗ്രത സ്വപ്ന സുസുദ്ധികൾക്ക് നാനാത്വം, അല്ലെങ്കിൽ ദൃശ്യങ്ങൾക്ക് ഒരുപാട് നാനാത്വമുണ്ട്. ഇപ്പോ ഈ പ്രപഞ്ചം മുഴുവൻ ജാഗ്രത അവസ്ഥയാവുന്ന ഒന്നിലിറങ്ങിയിരിക്കുന്നു. ഇതുപോലെ പറഞ്ഞു പ്രപഞ്ചത്തിന് കുറാന കൂടി നാനാത്വമുണ്ട്. പക്ഷെ അതിനീ പ്രകാശത്തിനും ജാഗ്രത അവസ്ഥയോ ചെറുത്തുള്ളിയോ അങ്ങനെ ജാഗ്രത പോലെ തന്നെ സ്വപ്നവും സുസുപ്തിയുണ്ടാവുന്നു. അത് അവസ്ഥകൾക്ക് നാനാത്വമുണ്ട്. ഈ അവസ്ഥകളെ പ്രകാശിപ്പിക്കുന്ന ന്യായവൃത്തിക്ക് നാനാത്വമില്ല, ഏകത്വമേണ്ട. അതുപോലെ എന്താണ് ബാല്യം കൗമാരം ജപനം തുടങ്ങിയ ദശാവശേഷങ്ങൾക്ക് നാനാത്വമുണ്ട്. അവ എതിൽ പ്രകാശിക്കുമ്പോൾ ആ ശരീരത്തിന് നാനാത്വം. ഇതുപോലെ ശരീരങ്ങൾക്ക് നാനാത്വമുണ്ട്, ജന്മമരണങ്ങൾ ഹേതുവായിട്ട് നട്ടം. ഇനി അപ്പോ ഈ അനന്തകൂടി നാനാത്വങ്ങളെയൊക്കെ സാക്ഷി രൂപേണ മാത്രം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രതാദി അവസ്ഥകളും അതുപോലെ ദിവസങ്ങളും അത് കൊല്ലങ്ങളും വർഷങ്ങളും പിന്നെ ബാല്യകുമാരാദി ദശാവിശേഷങ്ങളും എല്ലാം വന്നും പോയി വന്നും പോയി പ്രകാശം മറന്നു പ്രകാശം മറന്നിരിക്കുന്നു. എവിടെ തന്നിരാൻ എന്നപ്പോ ആ താൻ മാറുന്നുണ്ടോ? അതാണ് പ്രത്യേകത എന്നപ്പോ. അപ്പൊ ഇവരെല്ലാം എന്താണ്? പരാക്ക് പരാക്കുകളാണ് എന്നപ്പോ. അപ്പൊ പ്രത്യേകാത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞു വിചാരിക്കാം താൻ വരികയും പോവുകയും ജനിക്കുകയും മരിക്കുകയും അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒന്നും ഉണ്ടാവുകയും ഇല്ലാതെ ഉണ്ടാവുകയും, അതായത് സ്വഭാവങ്ങൾ. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക, നിലനിൽക്കുക, ക്ഷയിക്കുക, വർദ്ധിക്കുക, രൂപാന്തരപ്പെടുക, നശിക്കുക, ഈ ആറ് ഭാവങ്ങൾ താൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നാനാത്വവും ഉണ്ടാവുന്നു. താൻ ഏകനാണ്, അദ്വൈതനാണ്, അപരിച്ഛിന്ന സച്ചിദാനന്ദ സ്വരൂപനാണ്. ഇപ്പൊ ഈ ശരീരമാണ് എന്ന് തോന്നിയാലും ഞാൻ കുറാനുകൂടി ശരീരങ്ങൾ മുഴുവൻ താനാകുന്ന ഒരു ചൈതന്യത്തിലാണ് പ്രകാശിക്കുന്നത്. ഇതുപോലെ ഈ മനസ്സ് താനാണ് എന്ന് തോന്നുമ്പോൾ നിർത്തോളൂ. ഇങ്ങനെ കുറാനുകൂടി ശരീരത്തിൽ പ്രകാശിക്കുന്ന മനസ്സ് താൻ തന്നെയാണ്, തന്നിൽ തന്നെയാണ് വേറൊന്നല്ല. അതുപോലെ ഇനി ഈ ശരീരത്തെ അഭിമാനിക്കുന്ന ജീവനാണ് താൻ എന്ന് ബോധിക്കുന്നുണ്ടെങ്കിലും സർവ്വശരീരങ്ങളിൽ പ്രകാശിക്കുന്ന ജീവന്മാർ തന്നിൽ തന്നെയാണ് പ്രകാശിക്കുന്നത്. ഇങ്ങനെ ആത്മബോധത്തെ പ്രത്യേകാത്മസ്വരൂപത്തെ അറിയുമ്പോൾ ഈ ഭിന്ന ഭിന്നങ്ങളായും അതുപോലെ തന്നെ പരിച്ഛിന്നങ്ങളായും അതുപോലെ തന്നെ വന്നു പോയിരിക്കുന്നവരായും ഉള്ള ഈ സംസാരാനുഭവങ്ങൾ ക്ഷണികങ്ങളും മിച്ചുകളുമാണ് എന്ന് ബോധിക്കാൻ കഴിയുന്നത്. അപ്പൊ ആത്മബോധം ഉണ്ടാവുമ്പോൾ ഈ മരണം തുടങ്ങിയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നില്ല. ഈ പക്ഷേ ഇത് ഈ ശബ്ദം മാത്രമല്ല അനുഭവ സ്വരൂപമാണ്. ഇതിന് നിഷ്ഠാ സ്വരൂപേണ ആചരിക്കുന്ന അങ്ങനെ അനേക ശരീരങ്ങൾക്കും ഓരോ ശരീരത്തിലെയും ബാല്യാദി അനേക ദശകൾക്കും ഓരോ ശരീരമുള്ള അനേക അവസ്ഥകൾക്കും കേവലം സാക്ഷി മാത്രമാണെങ്കിലും ഗോക്കനാഥ് എന്ന് തോന്നത്തക്ക നിലയിൽ യാദവ് ശൈതന്യം ഞാൻ എന്ന വ്യവഹാരത്തോടുകൂടി എല്ലാറ്റിനും ആസ്പദമായും എല്ലാറ്റിനെയും അനുവർത്തിച്ചുകൊണ്ടും അന്ധകരണത്തിൽ സ്ഫുരിക്കുന്നുവോ അത് തന്നെ ആത്മാവ്. ഇങ്ങനെ ആത്മബോധത്തെ പക്ഷേ ഇതിന്റെ ഗോക്കനാഥാണ് അല്ലെങ്കിൽ ഇതിന്റെ ദ്രഷ്ടാവാണ് എന്ന് തോന്നുമ്പോൾ ജീവത്വമാണ് നിൽക്കുന്നത്. അങ്ങനെ താൻ ഒന്നിന്റെയും ഗോക്കനാഥല്ല സാക്ഷി മാത്രമാണ് എന്ന് ചോദിച്ച് എന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മഭാവം ഈ ആത്മാവും ജീവനും രണ്ടല്ല ഒന്ന് തന്നെയാണ്. കാരണം ആത്മാവിൽ തന്നെയാണല്ലോ ജീവത്വം പ്രകടമായിട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പൊ നാരായണൻ നരകാസുരന്റെ വേഷം കെട്ടിയപ്പോൾ നാരായണൻ നരകാസുരന് രണ്ടല്ല, നാരായണൻ തന്നെയാണ് നരകാസുരൻ. പക്ഷെ നരകാസുരനായിട്ടാണ് നിങ്ങളിപ്പോ കണ്ട് അത്യുണ്ടോ ആ വേഷങ്ങളെ കൊണ്ടാണ്. വേഷവിധാനങ്ങളൊക്കെ വലിച്ചു പറഞ്ഞാലോ നാരായണൻ. അപ്പോ നാരായണനെ മറച്ചതാണ് ഈ നരകാസുരഭാവം. ഇതുപോലെ ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നതാണ് ജീവഭാവം. ആ ജീവഭാവം വാസ്തവത്തിൽ സത്യമല്ല, മിഥ്യയാണ്. കാരണം ഈ നരകാസുരന്റെ ഭാവം ഈ നാരായണന് സത്യമല്ല, താൽക്കാലികമായിട്ടുള്ളതാണ് എന്നർത്ഥം. ആ രംഗത്തിൽ മാത്രമേ ഉള്ളൂ നരകാസുരനാണെന്നുള്ള ഭാവം എന്നർത്ഥം. അങ്ങനെ വിളിച്ചാലോ നരകാസുരനല്ല, അത് നാരായണൻ തന്നെയാണ്. ഈ വേഷവിധാനങ്ങളൊക്കെ വലിച്ചു പറഞ്ഞാൽ ഇതുപോലെ ഇന്ദ്രിയ മനോബുദ്ധി പ്രാണങ്ങളാകുന്ന ഉപാധികളോട് സംബന്ധമില്ലാതെന്നുണ്ടാവുമ്പോൾ ജീവത്വം നഷ്ടപ്പെടുമ്പോഴോ അത് പ്രത്യേകിച്ച് കാണാനില്ല. ഇതാണ് മിഥ്യാന്ന് പറഞ്ഞ കാരണം. ഇപ്പൊ നരകാസുരനായിട്ട് മാറി നാരായണൻ വെച്ചോളൂ, ആ നരകാസുരഭാവം പോകുമ്പോൾ നാരായണനായി വേഷമായിട്ട് നാരായണനായപ്പോ പിന്നെ നരകാസുരനെ കാണാനില്ല. അപ്പൊ നരകാസുരൻ മിഥ്യയും നാരായണൻ സത്യവുമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുപോലെ ഇന്ദ്രിയാദി കാരണങ്ങൾ അടങ്ങുന്ന സമയത്ത് ജീവത്വം നഷ്ടപ്പെടും. ഈ ആത്മഭാവം എപ്പോഴും നഷ്ടപ്പെടുകയും ഉണ്ടാവുകയും. അതുകൊണ്ട് ആത്മാവ് സത്യവും ബാക്കിയുള്ളത് വിധിയുമാണ് എന്ന് സ്പഷ്ടമായി. ഇങ്ങനെ ആത്മസ്വരൂപത്തെ ബോധിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ബോധിപ്പിച്ചു കൊടുക്കുന്നു. ഈ പരമാചാര്യനാകുന്ന ഭഗവാൻ ദക്ഷിണാമൂർത്തി തന്നെയാ ജ്ഞാന മുദ്ര ഒന്നുകൊണ്ട് മാത്രം പറയാം. രണ്ടു കൈകളുടെയും ചൂണ്ടുപേര് തള്ളവിനോട് ചേർന്ന് അമർന്നിരിക്കുന്നത് തന്നെ ചിന്മുദ്ര അല്ലെങ്കിൽ ജ്ഞാനമുദ്ര. തള്ളവിരൽ പ്രകൃതിയുടെയും ചൂണ്ടുവിരൽ അഹങ്കാരത്തിന്റെയും പ്രതീകങ്ങളാണ്. അവ രണ്ടും കൂടിച്ചേരുമ്പോൾ അഹങ്കാരം പ്രകൃതിയിൽ ലയിക്കുക എന്ന തത്വം വ്യക്തമാകുന്നു. ഇതാണ് ചിന്മുദ്രയുടെ താല്പര്യം. എന്താണ് അഹങ്കാരം പ്രകൃതിയിൽ ലയിക്കുന്നത്? അഹങ്കാരം ഉണ്ടാകുമ്പോഴാണ് ജീവത്വം പ്രകടമായിത്തീരുന്നത്. ജീവത്വം ഉണ്ടാകുമ്പോഴാണ് ബാക്കിയുള്ള ദൃശ്യങ്ങളുടെ ഒക്കെ പ്രകൃതി ഉണ്ടായിത്തീരുന്നത്. അപ്പൊ ഇവയെ നശിപ്പിച്ച് സുസ്വരൂപമാകുന്ന ആത്മഭാവത്തെ പ്രകാശിപ്പിക്കുന്നു പരമാചാര്യനായിരിക്കുന്ന ഭഗവാൻ ദക്ഷിണാമൂർത്തി. അപ്രകാരമുള്ള ദക്ഷിണാമൂർത്തിക്കായിരുന്നു നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു നോക്കെ, ഈ കാണപ്പെടുന്നതായ എല്ലാ അവസ്ഥകളും ഈ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ തന്നിലാണ് നിൽക്കുന്നത്. ഈ ഇതിനെയൊക്കെ കാണുന്നതായ താൻ ഒന്നാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ അറിയുന്നത്? അറിയുന്നത് ആ അറിവ് അനേകമല്ല, ഏകമാണ്. ഒരേ അറിവ് കൊണ്ടാണ് അനേക വസ്തുക്കളെ നിങ്ങൾ അറിയുന്നത്. അപ്പൊ അറിവിന് ഏകത്വവും അറിയപ്പെടുന്ന വസ്തുക്കൾക്ക് നാനാത്വവും വരുന്നുണ്ട്. ആ വസ്തുക്കൾക്ക് അറിയപ്പെടുന്ന വസ്തുക്കൾക്ക് മാത്രമേ നാനാത്വമുള്ളൂ. അറിവിന് ഏകത്വമാണ് ഉള്ളത്. അപ്പൊ ഒരു വസ്തുവിനെ അറിയണമെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ആ എങ്ങനെ അറിയാം? തന്റെ അറിവിൽ ആ വസ്തു പ്രതിഫലിക്കണം, എന്നാലേ ഇത് അറിയുള്ളൂ. അറിവും പദാർത്ഥവും വേറെ ആയിട്ട് നിൽക്കും പറയുമോ? അറിയില്ല. അറിവിൽ പ്രതിഫലിച്ചാലേ അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ അറിയപ്പെടുന്നതായ ഈ വസ്തുക്കളൊക്കെ എവിടെ നിൽക്കുന്നത്? താനാകുന്ന അറിവിലാണ്. ആ അറിവ് തന്റെ സ്വരൂപമാണെന്ന് ബോധിക്കുന്നിട്ടുള്ളൂ. അറിവ് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളൂ. അറിവാണ് ചൈതന്യമാണ്, വീര്യമാണ്, പ്രഭാവമാണ് എല്ലാം പറയാൻ കഴിയും. ഒരു പേര് കൊണ്ടും പറയാനില്ല. അങ്ങനെ അപരിച്ഛിന്നമായിരിക്കുന്ന ആ അറിവിലാണ് ഇവയെല്ലാം പ്രതിഫലിക്കുന്നത്. കാലം ദേശം, കാലത്തിലും ദേശത്തിലുള്ളതായ വസ്തുക്കള് ഇതെല്ലാം. അപ്പോ അവയെല്ലാം ഈ അറിവ് മാത്രമായി തീരുമ്പോൾ, അല്ലെങ്കിൽ അറിവിൽ നിന്ന് അവയെ തള്ളുമ്പോൾ അറിവ് മാത്രമായി, അറിവ് അപരിച്ഛിന്നമായി തീരുന്നു. അതിനെ അറിവെന്ന് എന്തെങ്കിലും ഒന്ന് പറയേണ്ടി പറയാം. അങ്ങനെ അപരിച്ഛിന്നമായിരിക്കുന്ന ഒരു അത്ഭുത ചൈതന്യം എങ്ങനെന്നറിഞ്ഞ് എപ്പോഴും മാറ്റമില്ല. ഈ മാറ്റമില്ലാത്ത സച്ചിദാനന്ദാകാരമായിരിക്കുന്ന ശൈലം തന്നെ ആത്മാവ്. ഇതാണ് പറഞ്ഞത്. ആത്മാവ് വലിയ പോവുകയും ക്ഷയിക്കുകയും വർദ്ധിക്കുകയും നശിക്കുകയും ഉണ്ടാവുകയും ചെയ്യുന്നില്ല. അവയെപ്പോഴും ഉള്ളതായിട്ടിരിക്കുന്നു. ഈ കാലത്താൽ വന്നും പോയിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ആശ്രയം ജീവലോകത്തെ കാണുന്നതായ സർവ വസ്തുക്കളും ഉണ്ടായവയാണ് ഇല്ലാണ്ട്. എല്ലാ ജീവികളും ജനിച്ചവരാണ് മനുഷ്യൻ. അപ്പൊ അവയ്ക്ക് സത്യത്വമില്ല. കാരണം സത്യം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ എപ്പോഴും ഒരുപോലെയുള്ളവയല്ലേ സത്യം എന്ന് പറയാൻ വേണ്ടി. അങ്ങനെയുള്ള വസ്തുക്കൾ അധികമില്ല. ഇവയെല്ലാം പിന്നെ ഉരുക്കി മസ്തമിക്കുന്നു എവിടെ താനാകുന്ന ആളുകൾ നിന്ന്. അപ്പൊ ആ അറിവിലാണ് ഈ ഒരുക്കി മസ്തമിക്കുന്നത്. ഞാൻ ഓരോ ദിവസങ്ങളും പിന്നെ ഓരോ ആഴ്ചകളും ഓരോ മാസങ്ങളും ഓരോ കൊല്ലങ്ങളും ഓരോ ജന്മങ്ങളും ഓരോ കല്പങ്ങളും ഓരോ യുഗങ്ങളും കൂടിയും ഇങ്ങനെ ഒരുക്കിയും മസ്തമിക്കുകയും ചെയ്യുന്നു എവിടെയാണ്. അപ്പൊ ഒരിക്കലും മാറ്റമില്ലാതെ ഒരിക്കലും നാശമില്ലാതെ അനേക അനേക യുഗങ്ങളും കല്പങ്ങളും കഴിഞ്ഞാലും മാറാതെ ഈ അവരച്ഛന്ന സച്ചിദാനന്ദ കാരണമായി നിത്യസുഖമുദ്ര സ്വരൂപമായിരിക്കുന്ന ഏത് ചൈതന്യം പ്രകടമായിരുന്നു കുതിച്ചുകൊണ്ടിരിക്കും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബോധിക്കാൻ കഴിയുന്നില്ല. അത് തന്നെ ആത്മാവ് അനേകമല്ല ഏകമാണ്. ഈ അദ്വൈതമാണ് എല്ലാത്തിന്റെയും ആധാരം. അവലംബമില്ലാതെ ഒന്നും നിൽക്കുന്നില്ല. ഇപ്പോ ഭൂമിയില്ലെങ്കിൽ നമുക്കൊന്നും നിൽക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ കാണപ്പെടുന്നതായ ചെടികളും മുടികളും അതായത് പിന്നെ പക്ഷികൾക്കാരികളും പിന്നെ വൃക്ഷകാരികളും ഒക്കെ ഭൂമിയെ ആശ്രയിച്ചു നോക്കുന്നു. ഭൂമിയില്ലെങ്കിൽ നിൽക്കാമില്ലല്ലോ. അങ്ങനെയാകുമ്പോൾ ഭൂമിക്ക് മറ്റൊരാശ്രയം ഉണ്ടാകണം. ഈ അതൊരു ഭിന്നരാശ്രയം ഉണ്ടാകും. ദേവിയെ ഇല്ല ഭിന്നരാശ്രയം ഉണ്ടാകും. പിന്നൊരാശ്രയം ഉണ്ടാവണം. ഇങ്ങനെ ഉള്ളിലേക്ക് അടിയിലേക്ക് പോകുന്ന സമയത്ത് ഈ ബ്രഹ്മമാണ് ഈ അപരിച്ഛിന്നമായിരിക്കുന്ന കേവല സത്താമാത്ര ചൈതന്യമാണ് എല്ലാത്തിനും പരമമായിരിക്കുന്ന ആശ്രയം എന്ന് ബോധിക്കാറാണ്. ആ ബ്രഹ്മത്തിലല്ലെങ്കിൽ ആത്മാവിൽ പ്രകാശിക്കും മറയും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. സർവവസ്തുക്കൾ കാലം ദേശം ദശകളും അവസ്ഥകളും ശരീരങ്ങളും അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളും വിഷയങ്ങളും എല്ലാം തന്നെ എന്നും നടന്നിരിക്കുന്ന അവരിച്ഛിന്ന സച്ചിദാനന്ദാകാരമായിരിക്കുന്ന പരമതത്വത്തിൽ പ്രകടമാകുന്നു പ്രകാശിക്കും അറിയിച്ചു. ഇതാണ് ജഗത്തിന്റെ സൃഷ്ടി സംഹാരം പറഞ്ഞതായ വ്യവഹാരം. അങ്ങനെ ജന്മത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ മറ്റൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് എന്താണ് പ്രകടമായി തീരുന്നത്? ഈ ആത്മസ്വരൂപം തന്നെയാണ് പല സ്വരൂപത്തിലായിട്ട് മാറി മാറി പ്രകാശിക്കുന്നത്. സ്വർണത്തിൽ സ്വർണ്ണമല്ലാതെ നിന്ന് മറ്റൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് സ്വർണത്തിൽ കുരിക്കുന്നതായ ആഭരണങ്ങളൊക്കെ സ്വർണം തന്നെയാണ്. ഇത് കരകമാണ്, കുണ്ടലമാണ്, വളയാണ്, തറയാണ്, മോതിരമാണ് എന്ന് പറഞ്ഞാലും അതൊക്കെ സ്വർണമാണ്. പക്ഷേ സ്വർണത്തിന് ഇല്ലാത്തതായ രൂപവും നാമവും അതായത് പേരും രൂപവും അതിനുണ്ടാകും. ഇതുപോലെ എന്തെല്ലാം രൂപത്തിലുള്ളതായ വസ്തുക്കളുണ്ടോ അവയെല്ലാം ആത്മാവിലാണ് എന്നെ പ്രകാശിക്കും അറിയും. ആത്മാവിൽ ആത്മാവില്ലാതെ മറ്റൊന്നില്ല എന്നുള്ളത് കൊണ്ട് ആത്മചൈതന്യം തന്നെയാണ് ഈ സത്ത സ്വരൂപേണ പ്രകാശിക്കും അറിയും ചെയ്യുന്നത്. അങ്ങനെയുള്ള സത്താമാത്രമായിരിക്കുന്ന ചൈതന്യം ഏകമാണ് അദ്വൈതമാണ്. ആ സത്യത്തെ അത് സത്യമാണ് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുണ്ടാവുകയും ചെയ്യും. ആ സത്യത്തെ അറിയുമ്പോൾ സത്യത്തിൽ നിന്ന് അന്യമല്ലാതെ അനുഭവിക്കാൻ ആ അനുഭവം വരുന്ന സമയത്ത് ബാക്കിയെല്ലാം ചെയ്യാൻ അവയില്ലാത്തതാണ് എന്നുള്ളതായ ജ്ഞേയത്തിന്റെ അനുഭവവും വന്നു ചേർന്നു. ഇത് ഏതൊരു ജ്ഞാനം കൊണ്ടുണ്ടാവുമ്പോൾ ആ ജ്ഞാനത്തെ ചിന്നോദ്രയിൽ കൂടെ പ്രകടമാക്കി തീർക്കുന്ന പരമാചാരനായിരിക്കുന്ന ഭഗവാൻ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് ഈ നമസ്കാരം പറഞ്ഞു. വിശ്വംബശ്ചരി കാര്യകാരണതയാ സുസ്വാമി സംബന്ധത ശിഷ്യാചാര്യതയാവ പിതപുത്രാധ്യാത്മനാ ഭേദത സ്വപ്നേ രാജരിവായോ മായാവഴി ഭ്രാമിത തസ്മൈ സ്ത്രീ ഗുരുമൂർത്തയേനമയം ശ്രീ നാമോത്തയ. ഈ ലോകം എല്ലാം ദ്വൈതമായിട്ടാണ് നമ്മുടെ എന്തിനെയൊന്ന് അറിയുന്നു വെച്ച് കഴിഞ്ഞാൽ അറിയുന്ന ആൾ അറിയപ്പെടുന്ന വസ്തു അറിവ് ഇത് മുൻകൂടി ചേരുമ്പോൾ ഇവിടെ അനുഭവം ഉണ്ടാവുന്നു. കാണുന്ന ആൾ കാണപ്പെടുന്ന വസ്തു കാണലാകുന്ന പ്രക്രിയ ഇത് മൂന്നും കൂടുമ്പോൾ തന്നെ ഉണ്ടാവുന്നുള്ളൂ. ഇതിനെ ത്രിപുടി എന്ന് പറയും. നമ്മൾ പറഞ്ഞല്ലോ ത്രിപുടി സ്വരൂപമാണ് ഈ ജഗത്തുള്ള എല്ലാം. ഈ ത്രിപുടി ലയിച്ചതാണ് ആത്മജ്ഞാനം. അപ്പോ കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു കാണലെന്നുള്ളതായ ഈ ത്രിവിധ ഭേദമില്ലാതെ കൊണ്ട് കേവല സത്താ മാത്രമായിട്ടിരിക്കുന്നു. പിന്നെ അറിയുന്നവനായിരിക്കുന്നത് ആന്റണിയില്ല ഉണ്ടാവും. അറിയപ്പെടുന്നവരൊന്നും ഇല്ല. അറിയുന്നവനും അറിയപ്പെടുന്നവനും അറിയലുമാകുന്ന മൂന്നും കൂടി ചേർന്നതാണ് ബ്രഹ്മാനുഭൂതി. അപ്പൊ അവിടെ ഭേദഭാവങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ ഒരു അനുഭവവും ദ്വൈതരൂപേണ മാത്രമേ അറിയുന്നുള്ളൂ. കാര്യകാരണതയാ എന്നുള്ളൂ. എന്തൊരു കാര്യത്തെ പറയുമ്പോഴും അതിനൊരു കാരണം, കാരണമില്ലാത്ത കാര്യം ഉണ്ടാവില്ല. കാരണത്തെ കുറിച്ച് ചോദ്യം ചെയ്യാറില്ല. എന്തുകൊണ്ട് കാര്യകാരണത്തെ കുറിച്ച് ചോദ്യം ചെയ്താറില്ല, അപ്പൊ ചോദ്യം ചെയ്യില്ല കാരണത്തെ കുറിച്ച്. പിന്നെ ഇനി ഉണ്ടാവാൻ എന്താ കാരണം? ഞാൻ ഉണ്ടാവാൻ തന്നെ അമ്മയച്ചനാണ് കാരണം. വാസ്തവത്തിൽ അമ്മയച്ചന്മാരാണോ കാരണം? അമ്മയച്ചന്മാർ കാരണമായിട്ട് ഇവ ജനിച്ചതാണോ? അപ്പൊ അമ്മയച്ചന്മാർ കാരണവും പുത്രൻ കാര്യവുമാണ് അതിൽ വരുന്നത്. അതേ സമയത്ത് ഈ പുത്രൻ അവർക്ക് കാരണമാണ്. കാരണം ഈ എങ്ങനെ അച്ഛനായത്? കല്യാണം കഴിച്ച് കുറെ കഴിഞ്ഞിട്ട് മകനുണ്ടായിരിക്കും, അച്ഛനെ പോകും അവിജ്ഞ. അപ്പൊ അച്ഛനാക്കിയതാരാ? ഈ മകനാണ്. അതുപോലെ പ്രസവിച്ചില്ലെങ്കിൽ അമ്മയെ പോകും അവിജ്ഞ. അപ്പോ ഏതാ കാര്യം, ഏതാ കാരണം? ഇങ്ങനെ കാര്യകാരണങ്ങളെ നിരൂപിക്കുന്ന സമയത്ത് രണ്ടെണ്ണം ചെയ്യാനും ബോധ്യമാവും. എങ്കിലും സർവസാധാരണമായിട്ട് കാര്യകാരണ സ്വരൂപേണയാണ് ഞാൻ കുറിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്വം പശ്ചരി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധ. അതുപോലെ തന്നെ കാര്യം കാരണം അച്ഛൻ മകൻ, ഈ യജമാനൻ ഭക്തൻ, ഈ ശിഷ്യൻ ആചാര്യൻ, ഈ ഭേദഭാവത്തോടു കൂടിയാണ് ഈ ലോകത്തിലെ എല്ലാവരുടെയും കാണുന്നത്. രണ്ട് ഭാവം ഇല്ലാതെ നിന്ന് കാണാൻ കഴിയുന്നില്ല. ഏറ്റവും ചുരുക്കിയിട്ടാണ് ഈ രണ്ടായിട്ട് പറഞ്ഞത്. അങ്ങനെ ദ്വൈതഭാവം ഇല്ലാതെ നിന്ന് കാണാൻ കഴിയില്ല. ഇല്ലെങ്കിൽ ഈ കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു എന്തെങ്കിലും ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും നാനാത്വം ഉണ്ടാവുന്നുവോ അപ്പോഴേ പ്രപഞ്ചം എന്നുള്ളതോ ഉണ്ടാവുന്നുള്ളൂ, അതിന്റെ അനുഭവം ഉണ്ടാവുന്നുള്ളൂ എന്ന ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ നാനാത്വം എപ്പോഴാ ഉണ്ടാവുന്നത്? ഏകത്വം നഷ്ടപ്പെടുമ്പോഴാണ്. ആ അദ്വൈത ഭാവം നഷ്ടപ്പെടുമ്പോഴാണ് നാനാത്വ അനുഭവം ഉണ്ടാവുന്നത്. ഈ അദ്വൈത അനുഭവം എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്? മായാവിലാസം. എപ്പോൾ ആ ആത്മവിസ്മൃതി വരുന്നുവോ അപ്പോഴാണ് തന്നെ മറക്കുന്നത്. തന്നെ മറന്നിട്ടാണ് ബാക്കി എല്ലാ സ്ത്രീകളും ഓർമ്മിക്കാൻ, ഈ പലതരത്തിലുള്ള വ്യവഹാരങ്ങളെ നടത്താനും മറ്റു മറ്റൊക്കെ കാര്യം ചെയ്യുന്നത്. അങ്ങനെ എപ്പോൾ അഹമിച്ച് അന്യഥാപിച്ച് പ്രമത്തി എപ്പോൾ ഞാൻ ആത്മവിസ്മൃതി വരുന്നുവോ ഞാനുള്ള ബോധം ഉണ്ടാവുന്നു. ഞാൻ എന്നുള്ള ബോധം എവിടെ അവസാനിക്കുന്നുവോ അവിടെ ആത്മബോധം പ്രകാശിക്കും. ഇതാണ് സമാനം. പക്ഷേ ഈ പ്രപഞ്ച വ്യവഹാരത്തിൽ ഇരിക്കുന്ന ഏതൊരാൾക്കും ഞാനെന്നുള്ള ബോധം അവസാനിക്കില്ല. അത് പിന്നെയും പിന്നെയും പലതരത്തിലുള്ള അഭിമാന സ്വരൂപേണ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ദിവസം ഈ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ എന്നെ എത്ര പ്രാവശ്യം ഞാൻ ഞാൻ എന്ന് പറയുന്നവരെ വെച്ച് നോക്കൂ. ഇങ്ങനെ എല്ലാവരും അവരവരെ ഞാനായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അഹങ്കാരത്തിൽ നിന്നാണ് രജോഗം ഉണ്ടാവുന്നത്, മനസ്സുണ്ടാവുന്നത്. മനസ്സിൽ നിന്നാണ് രജോഗം ഉണ്ടാവുന്നത്. രജോഗത്തിൽ നിന്നാണ് പിന്നെ വൃത്തികളും വികാരങ്ങൾ ഉണ്ടാവുന്നത്. അതിൽ നിന്നാണ് ആഗ്രഹങ്ങൾ സ്ഫുരിക്കുന്നത്. ആഗ്രഹങ്ങളാണ് പിന്നീട് കർമ്മങ്ങളെ ചെയ്യിക്കുന്നത്. കർമ്മങ്ങളാണ് ജന്മങ്ങളെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോ ഇങ്ങനെ പലതരത്തിലുള്ളതായ വ്യവഹാരങ്ങൾ പിന്നീട് ഉണ്ടാവുന്നതൊക്കെ ഈ അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള സ്വരൂപം എന്താണെന്ന് ദ്വൈതഭാവം. ആ ദ്വൈതഭാവം ഉണ്ടാകാനുള്ള ഹേതുവും ആത്മവിസ്മൃതി, അദ്വൈതത്തിന്റെ വിസ്മൃതിയാണ്. അത് എപ്പോൾ സംഭവിക്കുമ്പോൾ അപ്പോഴാണ് പിന്നെ ഓരോന്നോരോന്നായിട്ടുണ്ടായിട്ട് ഈ അനന്തമായിരിക്കുന്ന പ്രപഞ്ചമായിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങുക എന്നുള്ള അവസ്ഥയില്ല. കൂടുതൽ കൂടുതൽ അങ്ങോട്ട് പോവുക, അതായത് പ്രപഞ്ചത്തിൽ നിന്ന് മടങ്ങി ഈ നാനാത്വത്തിൽ നിന്ന് മടങ്ങി ഏകത്വത്തിലേക്ക് പിന്തിരിഞ്ഞ് പോരുകയെന്നുള്ളതായ അവസ്ഥ ലക്ഷത്തിലോ കോടിയിലോ ഒരാൾ പോലും ചെയ്യാറില്ല. അവര് പിന്നെയും പിന്നെയും നാനാത്വത്തെ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ അങ്ങനെ പറഞ്ഞു ഞാൻ എന്നെ ചെയ്താൽ കൊള്ളാന്ന് വിചാരിക്കുന്നു. അതും കൂടി വേണം, അതും കൂടി വേണം, അയാൾ അങ്ങനെ ചെയ്ത് ശരിയായിട്ടാണ്, ഇനി ചെയ്താൽ മതി. ആ കമ്പനി കൂടി ആ കമ്പനി ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതിനെന്ത് ചെയ്യണമായിരുന്നു, മറ്റേ ചെയ്യണമായിരുന്നു. ഇങ്ങനെ ഈ വ്യവഹാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ എല്ലാ വ്യവഹാരങ്ങളെയും വിട്ടുവിട്ടിട്ട് പിന്നിലേക്ക് പോന്നിട്ട് തന്നിൽ തന്നായിരിക്കുന്ന ബലതത്വം എന്താണ്, എവിടുന്നാ ഇതൊക്കെ ആരംഭിച്ചത്, എവിടെയാ ഇതൊക്കെ അവസാനിക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ മൂലതത്വത്തിലേക്ക് പിന്മടങ്ങി പോവുക എന്നുള്ളതായ അവസ്ഥ സാധാരണയായി ചെയ്യാറില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചം പിന്നെയും പിന്നെയും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോരുത്തരെയും അനുഭവവിശേഷമായിട്ടിരിക്കുന്നത്. കാര്യകാരണ സ്വരൂപേണ ആരംഭിച്ചിട്ട് പിന്നെ വിനതത്വ സ്വരൂപേണ സ്വരൂപേണ ഇങ്ങനെ വളർന്നു വളർന്ന് പിന്നീട് അനേക 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 അനേകങ്ങളായിട്ട് വർദ്ധിപ്പിച്ച് വലുതായി പ്രപഞ്ചം മുഴുവനായി തീർക്കുന്നു. അങ്ങനെ വിശ്വത്തിന്റെ എല്ലാ ഭാഗവും അതുപോലെ അനേക തരത്തിലുള്ള വ്യവഹാരങ്ങൾക്ക് ആശ്രയമായിട്ടിരിക്കുന്നു. ആ ആത്മതത്വം സർവാത്മന അറിയപ്പെടുന്നു. അതിലെ രസകരമായിട്ടുള്ള അവസ്ഥ എന്താണ്? ഉള്ളതായിരിക്കുന്ന ഈ ആത്മസ്വരൂപം ഏത് സത്യമാണോ ആ സത്യമായിരിക്കുന്ന ആത്മസ്വരൂപം എന്തിനാലാണ് അറിയപ്പെടുന്നത്? ഇല്ലാത്തതായിരിക്കുന്ന ഈ നാനാത്യ ഈ വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, മൂന്ന് കാലത്തിൽ സംഭവിക്കാത്തതാണ്, എങ്കിലും വർത്തമാനകാലത്ത് ഇതുള്ളതായിരുന്നു. ഈ വിശ്വം മുഴുവനില്ലാത്തതാണ്, സത്യമാണ്, ഇതൊരിക്കലും ഇല്ലാത്തതാണെന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന അവർ കണ്ണടച്ചാൽ അതിനെ ചിന്തിച്ചു പോകുന്നുണ്ടോ? ഈ കണ്ണടച്ചാൽ സ്വപ്നത്തിലെത്തിയാൽ ഈ പ്രപഞ്ചാരത്തിൽ ഇല്ലാതെ കണ്ണ് തുറന്നാൽ പിന്നെ അതിനുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? എങ്ങനെ സ്വപ്നത്തിൽ അതിന്റെ സൂക്ഷ്മഭാവങ്ങളെ സത്യമായിട്ട് ബോധിക്കുന്നു? സൂക്ഷ്മത്തിൽ കേൾക്കുമ്പോൾ ഈ മുഴുവൻ ഇല്ലാത്തതായിത്തീരുന്നു. ഈ ആദമിന്റെയും അനുഭവം അയാൾക്ക് ഇല്ലാതെന്നുണ്ടാവുന്നു. താൻ തന്നെ അറിയുന്നില്ല, മറ്റുള്ളവരെ അറിയുന്നില്ല, ഉള്ളതിനെ അറിയുന്നില്ല, ഇല്ലാത്തതിനെയും അറിയുന്നില്ല, ഒന്നിനെയും അറിയുന്നില്ല. അങ്ങനെ കേവലം ഈ സത്താമാത്രമായിരിക്കുന്ന അവസ്ഥയെ മുഴുവൻ അങ്ങോട്ട് മറക്കട്ടെ, ഈ ഏതോ മായാമയമായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് കഴിയുക. ഇതാണ് എന്താ ഇതിന് കാരണം? ആ ആത്മവിസ്മൃതിയാണ് ഇതിന്റെ അടിസ്ഥാനമായിട്ട് കാരണം. ആത്മസ്മൃതി ഉണ്ടാവണമെന്ന് ബോധിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഈ ആത്മസ്മൃതിയിൽ പുതിയിട്ടുള്ള അനേക തരത്തിലുള്ള നാനാത്വം ഈ ഭാവമെങ്കിലും അത് പിന്നെയും പിന്നെയും വളരുക എന്നല്ലാതെ കണ്ട് ശൈക്കില്ല. അപ്പൊ അവയെ പിന്നെയും പിന്നെയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്നത്. അവയാൽ മറയപ്പെട്ടിരിക്കുന്നു ഉള്ളതായിരിക്കുന്ന ഇപ്പോ ഇല്ലാത്തതായ വാമ്പിനാൽ ഉള്ളതായിരിക്കുന്ന കയറ് എങ്ങനെയാണോ മറയപ്പെടുന്നത്, ഇല്ലാത്തതായ കടകമുണ്ടല്ലാതെ ആദരണങ്ങളാൽ ഉള്ളതായിരിക്കുന്ന സ്വർണം എങ്ങനെയാണോ മറയപ്പെടുന്നത്, ഇല്ലാത്ത ഘടചരാവാദി പദാർത്ഥങ്ങൾ ഉള്ളതായിരിക്കുന്ന മണ്ണ് എങ്ങനെയാണോ മറയപ്പെടുന്നത്, ഇതുപോലെ ഇല്ലാത്തതായ മായാവൃത്തികളാൽ ഉള്ളത സത്യവുമായിരിക്കുന്ന ആത്മസ്വരൂപം മറയപ്പെട്ടിരിക്കുന്നു. അപ്പോ അനവധി പ്രകാരത്തിലുള്ള നാനാത്വത്താൽ സത്യം അറിയപ്പെടുന്നു. ഇതിനൊരു കഥയുണ്ട്, കഥ പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ തോണി കിടക്കാൻ പോയി ഒരു 10 ആളുകളെ നിരക്ക് തോണി കിടക്കാൻ പോയി. ഇനി പറയാൻ വെച്ചാൽ ചെന്നപ്പോ തോണിയില്ല, ഇനി എന്താ ചെയ്യുന്നത്, തോണിയില്ല, എന്താ ചെയ്യാൻ നമുക്ക് പോകാണ്ട് കഴിയുന്നില്ല, നീന്താന്ന് പറഞ്ഞു. അങ്ങനെ 10 ആളും പിന്നെ പുഴയിലിറങ്ങിയിട്ട് നീന്തി, അങ്ങനെ നീന്തി അക്കരെ കടന്നു. അക്കരെ കടന്നപ്പോ ഒരു സംശയം,
എല്ലാം കൂട്ടത്തിൽ നിന്ന് ആരും പോയിട്ടില്ലല്ലോ, എന്തെങ്കിലും പഠിച്ചു പോയോ? എണ്ണി നോക്കിയത് അറിയാം, നമ്മൾ 10 ആളല്ലേ പോകട്ടെ. അതെ, 1, 2, 3, 4, 5, 6, 8, 9 ഒന്നിനെ ഒരാളെ കാണാനില്ല, തന്നെ മറക്കും. 9 ആളുകളുടെ അപ്പൊ ഒരാളെ കാണാനില്ല, മറ്റേ ആളും ഇങ്ങനെ എല്ലാവരും എണ്ണി നോക്കി 9 ആളെ മാത്രമേ കാണാനുള്ളൂ. അപ്പൊ 10 ആളിനെ കാണാനില്ല, ഒരാള് നമ്മളുടെ ഇടയിൽ നിന്ന് ഒഴുകി പോയി. അപ്പൊ അത് തെറ്റു. അപ്പോഴാണ് വേറൊരാൾ പറഞ്ഞത്, എന്താണെന്നിങ്ങനെ അസ്വസ്ഥന്മാരായിട്ടിരിക്കുന്നത്, ഞങ്ങള് 10 ആളുകളെ പുഴ കിടക്കാൻ വന്നതാണ്, തോന്നിയില്ലായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ നീന്തി ഇക്കരെ വന്ന് എഴുതി നോക്കിയപ്പോ ഈ ഒരാളെ കാണാനില്ല, ഈ 9 ആളെ ഉള്ളൂ ഇപ്പോ. അതുകൊണ്ടാണെന്ന് പറയാം, ഇയാള് നോക്കിയപ്പോ 10 ആളുണ്ടായിരുന്നു. അങ്ങനെ വരില്ല, നിങ്ങൾ 10 ആളുണ്ടാവും, എന്റെ ഇത് ശരിയല്ല. ഞങ്ങൾ എല്ലാവരും എന്നീ എന്നാലും ഉള്ളൂടിയിരുന്നു. അപ്പോ 1, 2, 3, 4, 5, 6, 7, 8 എന്നീ പണ്ടേ 9 ഉള്ളൂ. അപ്പൊ തൊമേ എന്നിരുന്നതാണ് 10-ാമത്തേവൻ എന്ന് പറഞ്ഞു. അത് ശരി, അപ്പോഴേ ബോധ്യായിരിക്കുകയാണ്. അപ്പോ ഈ 9-ാമത്തേതായിരിക്കുന്ന താൻ അറിയപ്പെട്ടു എന്നത് ഒരു ചെറിയ സംഗതിയാണെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ മറ്റുള്ള വഴിയൊക്കെ വീക്ഷിക്കുന്നതായ സമയത്ത് കണ്ണി നടക്കുന്നു. ഇങ്ങനെ ആ അന്യങ്ങളായുള്ള പരാക്കുകളുടെ ദർശനം കൊണ്ട്, പരാക്കുകളുടെ അനുഭവം കൊണ്ട് പ്രത്യേകായിരിക്കുന്ന താൻ മറയപ്പെടുന്നു എന്നുള്ളതാണ് ഈ സംസാരത്തിന്. ഈ മർമ്മത്തെ അറിഞ്ഞ് പരാക്കുകളിൽ നിന്ന് പ്രത്യേകിലേക്ക് എപ്പോൾ അതിന്റെ താൻ നീങ്ങുന്നുവോ അപ്പോ സംസാരത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ശുശ്രൂപാനുഭൂതി അവരുടെ ക്രമത്തിൽ വരാനുള്ളത്. അങ്ങനെ പ്രത്യേകം പരാക്കുമാകുന്ന രണ്ട് ഭാവങ്ങളെ ശരിക്ക് തിരിച്ചറിഞ്ഞ് താനാകുന്ന വസ്തുവാണ് പ്രത്യേക തന്നിൽ നിന്ന് അന്യമായുള്ള ബാക്കിയുള്ള എല്ലാം പരാക്കാം. അപ്പൊ വാസ്തവത്തിൽ താൻ എത്രയോ കുറവായിട്ടിരിക്കുന്നു, അതിൽ എത്രയോ അധികം ഉണ്ടെന്ന് തോന്നാം. വാസ്തവത്തിൽ അങ്ങനെ വളരെ അധികം ഉണ്ടെന്ന് തോന്നുന്ന വസ്തുക്കളൊക്കെ താനാകുന്ന ആ കേവല ചൈതന്യത്തിലാണ് സ്ഫുരിക്കുകയും പ്രകാശിപ്പിക്കുന്നത്. ഈ 9 ആളെ എഴുതിയത് താനാണ് എന്നിട്ട് വരണം.
ആ ഒമ്പതാളുകൾ മാത്രത്തിൽ തന്നെ പറയാം, ഞാൻ തന്നെ അറിയാൻ കഴിഞ്ഞില്ല. ആ ഒമ്പതാളുകളാൽ അല്ലെങ്കിൽ ഒമ്പത് എണ്ണങ്ങളാൽ ഞാനാവുന്ന ഒട്ടാണ് അറിയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയാൻ ഇവിടെ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ എണ്ണപ്പെട്ടതായ ഒമ്പതാളുകൾ പരാക്കും, ഇനി താൻ എണ്ണാൻ കഴിയാതെ ഉള്ളതായ താൻ പ്രത്യേകമാണ് എന്നർത്ഥം. ഇങ്ങനെ പ്രത്യേകതയും മറന്ന് പരാക്കുകളിലെ ആ അനുഭവങ്ങളിൽ കൂടെ പ്രത്യേകതയും മറന്നാൽ അവ സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തെളിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഈ ആ വിഷമിച്ചാൽ അനുഭവത്തിന്റെ ഒരു അടിസ്ഥാനമായി.